നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
കഴിഞ്ഞയാഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കുന്ന ഓസ്ട്രേലിയ പോയവാരമാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ബാങ്കിംഗ് പലിശ നിരക്ക് കൂടുമോ എന്ന ആകാംക്ഷ നിലനിൽക്കുകയാണ്. പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും മുകളിലേക്ക് ഉയർന്നത് റിസർവ് ബാങ്കിന്റെ മുകളിൽ സമ്മർദ്ദം കൂട്ടുന്നുണ്ട്. രാഷ്ട്രീയ വാർത്തകൾ സജീവമായ ഒരു വാരം കൂടിയായിരുന്നു ഇത്. പ്രതിപക്ഷ സഖ്യത്തിലെ പൊട്ടിത്തെറികളും നേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുമായിരുന്നു പ്രധാനം. കൂടാതെ ഇസ്രായേൽ പ്രസിഡന്റിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനവും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കി. പ്രിയ ശ്രോതാക്കളെ, ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ജനുവരി 26 ആഘോഷങ്ങളോടും പ്രതിഷേധങ്ങളോടും കൂടിയാണ് വാർത്താവാരത്തിന് തുടക്കമായത്. ഓസ്ട്രേലിയ ഡേയോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളും വിലാപദിനത്തോടനുബന്ധിച്ചുള്ള പ്രതിഷേധ റാലികളും ഓസ്ട്രേലിയയുടെ വിവിധയിടങ്ങളിൽ നടന്നു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന പൌരത്വദാന ചടങ്ങിൽ 150 രാജ്യങ്ങളിൽ നിന്നുള്ള 18,800 പേർ ഓസ്ട്രേലിയൻ പൌരത്വം സ്വീകരിച്ചു. കാൻബറയിൽ നടന്ന പതാക ഉയർത്തലിലും പൌരത്വദാന ചടങ്ങിലും പങ്കെടുത്ത പ്രധാനമന്ത്രി ആന്റണി അൽബനീസി ഓസ്ട്രേലിയ ദിനത്തിൽ സാമൂഹിക ഐക്യത്തിന് ആഹ്വാനം ചെയ്തു.
And to our people is the respect for our common humanity that defines Australia. Love, not hate. Hope, not fear. Optimism, not negativity. And indeed, unity, not division.
ഓസ്ട്രേലിയൻ ജനസംഖ്യയുടെ 1/3 ഭാഗവും വിദേശത്താണ് ജനിച്ചതെന്ന കണക്കുകളും ഈ ആഴ്ച പുറത്തുവന്നു. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഏകദേശം 86 ലക്ഷത്തോളം ആളുകൾ വിദേശത്ത് ജനിച്ചവരാണ് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മറ്റൊരു റിപ്പോർട്ടും വാർത്താലോകം സജീവമായി ചർച്ച ചെയ്തു. പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഈ വാർത്ത. വാർഷിക പണപ്പെരുപ്പ നിരക്ക് 3.8% ഉയർന്നുവെന്ന കണക്ക് പ്രവചനങ്ങൾക്കും അപ്പുറത്തായിരുന്നു. പണപ്പെരുപ്പം 2%-3% ഇടയിൽ നിർത്താനാണ് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ ലക്ഷ്യമിട്ടിരുന്നത്. അതിനെ മറികടന്നാണ് ഡിസംബറിൽ പണപ്പെരുപ്പം 3.8% എത്തിയത്. നവംബർ മാസത്തിൽ ഇത് 3.4% എന്നാൽ പണപ്പെരുപ്പം വർദ്ധിച്ചതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ലെന്നായിരുന്നു ട്രഷറർ ജിം ചാമേഴ്സിന്റെ പ്രതികരണം.
Today's numbers are a really important reminder that there is always more to do. When it comes to tackling the big challenges in our economy, these persistent price pressures, the long-standing, decades-long-standing challenge we have with productivity, and also this global economic uncertainty. So inflation ticked up today. It is higher than we'd like. We expected it to tick up, but we know that doesn't make it any easier for people.
പണപ്പെരുപ്പ കണക്കുകൾ പുറത്തു വന്നതോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് റിസർവ് ബാങ്ക് ബോർഡ് യോഗത്തിലേക്കാണ്. February 2-3 ബോർഡ് യോഗം ചേരുന്നത്. ക്യാഷ് റേറ്റിൽ 0.25% വർദ്ധനവുണ്ടാകുമെന്നാണ് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉയർത്തുമെന്ന് തന്നെയാണ് പ്രവചിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മിക്ക ബാങ്കുകളും ഫിക്സ്ഡ് നിരക്കുകളിൽ മാറ്റം വരുത്തി. അതേസമയം പലിശ നിരക്ക് ഉയരുവാൻ കാരണം ലേബർ സർക്കാരിന്റെ നയങ്ങളാണ് എന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ അനാവശ്യ ചെലവുകളാണ് നാണയപ്പെരുപ്പം കൂടുവാൻ കാരണമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പലിശ വർധനവിലേക്ക് രാജ്യത്തെ വീണ്ടും തള്ളിയിടുന്നതിന്റെ ഉത്തരവാദിത്തം ലേബർ സർക്കാരിനാണെന്ന് നാഷണൽസ് പാർട്ടി സെനറ്റർ ബ്രിജിറ്റ് മാക്കൻസി ആരോപിച്ചു. ചെലവുകൾ നിയന്ത്രിക്കുവാൻ ലേബർ സർക്കാരിന് കഴിയാത്തത് സാധാരണ കുടുംബങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നും സെനറ്റർ ചൂണ്ടിക്കാട്ടി.
Has seen international rating agencies, the IMF, the OECD, all saying You've got to get the spending under control if you're not going to see inflationary pressures rise. And this is going to come as a terrible shock to families and mortgage holders as they're going to see bills increase, mortgage payments increase, and their grocery bills.
എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ പണപ്പെരുപ്പത്തിന് കാരണമാകുന്നില്ല എന്ന് ട്രഷറർ ജിം ചാമേഴ്സ് പ്രതികരിച്ചു. ഇന്ത്യയിൽ നിപ വൈറസിന്റെ സാന്നിധ്യം മനുഷ്യരിൽ കണ്ടെത്തിയത് ഓസ്ട്രേലിയയിലും ജാഗ്രതയ്ക്ക് കാരണമായി. വെസ്റ്റ് ബംഗാളിലാണ് രണ്ട് കേസുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 190 ആളുകളെ ക്വാറന്റീൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ സാഹചര്യം ഓസ്ട്രേലിയൻ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രി മാർക്ക് ബട്ട്ലർ പറഞ്ഞു. വിദേശ ഏജൻസികളുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്ഥിതിഗതികൾ പരിശോധിക്കുന്നുണ്ടെന്നും ഓസ്ട്രേലിയക്കാർക്ക് ഉടൻ തന്നെ കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ആലോചിക്കുന്ന ഓസ്ട്രേലിയക്കാർ കൂടുതൽ നിർദ്ദേശങ്ങൾക്കായി സ്മാർട്ട് ട്രാവലർ വെബ്സൈറ്റ് നിരീക്ഷിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു.
Monitoring the recent outbreak of the Nipah virus in West Bengal province of India, with at least a couple of confirmed human cases. We're monitoring it very closely. We're engaging with other authorities internationally, including the World Health Organization. We'll be putting up some further advice on the cdc.gov.au website, the website of the new Center for Disease Control.
ഇനി രാഷ്ട്രീയ വാർത്തകൾ നോക്കിയാൽ ലിബറൽ പാർട്ടിക്ക് പിന്നാലെ നാഷണൽസിലും നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കം മുറുകുകയാണ്. പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് ക്വീൻസ്ലാൻഡ് എം പി കോളിൻ ബോയ്സ് രംഗത്തെത്തി. നിലവിലെ നാഷണൽസ് പാർട്ടി നേതാവ് ഡേവിഡ് ലിറ്റിൽ പ്രൌഡിനെ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് കോളിൻ ബോയ്സ് ഉന്നയിക്കുന്നത്. ലിബറൽ പാർട്ടിയുമായുള്ള സഖ്യം പുനഃസ്ഥാപിക്കാനും കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകാനും നേതൃമാറ്റം മാത്രമാണ് ഏക പോംവഴിയെന്ന് കോളിൻ ബോയ്സ് പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിയുമായി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് വിക്ടോറിയയിലും ന്യൂ സൌത്ത് വെയിൽസിലും പാർട്ടിയുടെ നിർണായക സീറ്റുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
If we go to the federal election as a standalone entity, the National Party, it's highly likely that you'll face political oblivion, or at least the National Party will. The National Party senators in Victoria and New South Wales, it's highly likely that they won't even get enough quota to hold a Senate seat.
ഇസ്രായേൽ പ്രസിഡന്റിന്റെ ഓസ്ട്രേലിയൻ സന്ദർശനമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ബോണ്ടായി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് രാജ്യം സന്ദർശിക്കുന്നത്. സിഡ്നിയിലെ ജൂത സമൂഹത്തിന്റെ അനുസ്മരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. February 8 ഓസ്ട്രേലിയയിലെത്തുന്ന പ്രസിഡന്റ് ഹെർസോഗ് 5 ഓസ്ട്രേലിയയിൽ ഉണ്ടാകും. അതേസമയം ഇസ്രായേൽ പ്രസിഡന്റിന്റെ സന്ദർശനത്തിനെതിരായ പ്രതിഷേധങ്ങളും രാജ്യത്ത് സജീവമാണ്. ഇസ്രായേൽ പ്രസിഡന്റിന്റെ സന്ദർശനത്തെ സർക്കാരിലെ തന്നെ മുസ്ലിം മന്ത്രിയായ അനെ അലി സ്വാഗതം ചെയ്യുന്നില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇത്തരം വിമർശനങ്ങളെ പ്രധാനമന്ത്രി ആന്റണി അൽബനീസി തള്ളിക്കളഞ്ഞു.
Him coming, and I look forward to visiting, and I note that NRL has made appropriate comments as well, welcoming anything that leads to a greater sense of unity. We need to build social cohesion in this country.
അതേസമയം ഓസ്ട്രേലിയ സന്ദർശിക്കാൻ പദ്ധതിയിടുന്ന ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന് വിസ നിഷേധിക്കണമെന്നാവശ്യപ്പെട്ട് 3 ആഭ്യന്തരമന്ത്രിക്ക് ഔദ്യോഗികമായി പരാതി നൽകി. ഓസ്ട്രേലിയൻ നാഷണൽ ഇമാംസ് കൌൺസിൽ, ജൂവിഷ് കൌൺസിൽ ഓഫ് ഓസ്ട്രേലിയ, ഹിന്ദ് റജാവ് ഫൗണ്ടേഷൻ എന്നിവരാണ് അറ്റോർണി ജനറൽ, ആഭ്യന്തരമന്ത്രി, ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഫെഡറൽ സർക്കാർ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വിക്ടോറിയയിൽ പടർന്നുപിടിച്ച കാട്ടുതീ, ഉയർന്ന താപനില, 3 വെടിവെച്ചു കൊന്ന കേസിലെ പ്രതിക്കായുള്ള അന്വേഷണം തുടങ്ങിയ വാർത്തകളെല്ലാം പോയ വാരത്തിൽ സജീവമായിരുന്നു. ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ശ്രോതാക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാവുന്നതാണ്. ഇതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യുക. ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയ പോയ വാരം അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.